മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാവിധ ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും പിന്നിൽ അവന്റെ തന്നെ പാപമല്ല കാരണമായിട്ടുള്ളത്. സ്റ്റെല്ല ബിന്നി എഴുതുന്നു, എന്തുകൊണ്ടപ്പ ഇങ്ങനെയൊക്കെ? ജീവിതയാത്രയിൽ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ നാം ദൈവത്തോട് ചോദിച്ചു പോയിട്ടുള്ള ഒരു ചോദ്യമാണിത്. എന്റെ പൊന്നു ദൈവമേ, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്റെ ചെറുപ്രായത്തിൽ ഒരിക്കൽ ഒരു വല്യമ്മച്ചി ഇപ്രകാരം വിലപിക്കുന്നത് ഞാൻ കേൾക്കാനിടയായി. എന്റെ ഒടയ തമ്പുരാനെ, എന്റെ ശത്രുക്കളുടെ ജീവിതത്തിൽ പോലും എനിക്ക് വന്നതുപോലൊരു ദുർവിധി ഉണ്ടാകാതിരിക്കട്ടെ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഒടയ തമ്പുരാൻ കർത്താവ് എന്നെ ഇട്ടിങ്ങനെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്? ഓർമ്മ വെച്ച കാലം മുതൽ ദൈവപ്രമാണങ്ങളെല്ലാം കാത്തുപാലിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിച്ചവളാണ് ഞാൻ. എന്നിട്ടും എന്റെ അപ്പ എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ? മനുഷ്യന്റെ പാപമൂലം രോഗവും അനർത്ഥങ്ങളും മറ്റു ദുരിതങ്ങളും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാമെന്നത് ഒരു തുറന്ന സത്യമാണ്. എന്നാൽ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാവിധ ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും പിന്നിൽ അവന്റെ തന്നെ പാപമല്ല കാരണമായിട്ടുള്ളത്. സങ്കീർത്തകനിലൂടെ ഒരു നിഷ്കളങ്കന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. കർത്താവേ, ഇത് എന്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല, എന്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയെടുക്കുന്നത്. ഉണർന്നെഴുന്നേറ്റ് എന്റെ സഹായത്തിന് വരണമേ. സങ്കീർത്തനങ്ങൾ 59:4. ജോബിന്റെ ജീവിതത്തിലും. ജോബ് എന്ന നീതിമാനും ഇതുതന്നെയായിരുന്നു കർത്താവിനോട് പറയാനുണ്ടായിരുന്നത്. ജോബ് പാപം ചെയ്യാതെ ജീവിച്ച നീതിമാൻ മാത്രമായിരുന്നില്ല, അത്യുദാരനായ ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ദൈവത്തോട് ഇപ്രകാരം വാദിക്കുന്നത്: ഞാൻ നിഷ്കളങ്കനാണ്, ദൈവം എന്റെ അവകാശം നിഷേധിച്ചിരിക്കുന്നു. ഞാൻ നീതിമാനായിരുന്നിട്ടും നുണയനായി എണ്ണപ്പെടുന്നു. ഞാൻ പാപരഹിതനായിരുന്നിട്ടും പൊറുക്കാത്ത മുറിവുകളാണ് എന്റേത്. ജോബ് 34:5-6. നാം തിരുവചനങ്ങളിൽ വായിക്കുന്നു, ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാത്തവൻ പാപം ചെയ്യുന്നു എന്ന്. യാക്കോബ് 4:17. എന്നാൽ ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞ് അത് പത്തിരട്ടിയായി ചെയ്തിരുന്നവനായിരുന്നു നീതിമാനായിരുന്ന ജോബ്. വീണ്ടും ജോബ് തുടരുന്നു, അവൻ നൽകിയ മാംസം മതിയാവോളം കഴിക്കാത്ത ആരുണ്ട് എന്ന് എന്റെ കൂടാരത്തിലെ ആളുകൾ ചോദിച്ചില്ലെങ്കിൽ, പരദേശി തെരുവിൽ പാർക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, വഴിപോക്കന് എന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ, എന്റെ അകൃത്യങ്ങളെ ഹൃദയത്തിൽ ഒളിച്ച് എന്റെ അതിക്രമങ്ങളെ മനുഷ്യരുടെ മുൻപിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും എന്നെ ശ്രവിക്കാനുണ്ടായിരുന്നെങ്കിൽ, ഇതാ എന്റെ കയ്യൊപ്പ്. ഇങ്ങനെ 100 നീതിയുക്തമായ ന്യായവാദങ്ങൾ തന്നെ പാപിയായും കാരുണ്യരഹിതനായും മുദ്രകുത്തിയ തന്റെ സ്നേഹിതന്മാരുടെ മുൻപിലും തന്നെ പൈശാചിക പരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുത്ത ദൈവത്തിന്റെ മുൻപിലും അദ്ദേഹം നിരത്തുന്നു. ജോബിന്റെ പുസ്തകം 31 മുഴുവൻ നിഷ്കളങ്കനും നീതിമാനും മഹാകാരുണ്യവാനുമായ ജോബിന്റെ ന്യായവാദങ്ങളാണ്. വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. എന്നിട്ടും ജോബിന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതിന്റെ പരമാവധി തിന്മ സംഭവിച്ചു, ജീവൻ നഷ്ടമായില്ല എന്ന് മാത്രം. എന്നിട്ടും അപ്പ എന്തുകൊണ്ടിങ്ങനെ? ഇതാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം. 1 5:19 നാം ഇപ്രകാരം വായിക്കുന്നു, നാം ദൈവത്തിൽ നിന്നും ഉള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിവലയത്തിലാണെന്നും നാം അറിയുന്നു. ദുഷ്ടന്റെ ശക്തിവലയത്തിലായിരിക്കുന്ന ഈ ലോകത്തിൽ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും ദൈവരാജ്യത്തിന്റെ പോരാളിയായിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ പരമാവധി ഞെരുക്കുക എന്നത് ദുഷ്ടന്റെ വലിയ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ പല വിധത്തിലുള്ള ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നത്. ഈ ലോകമിട്ട് പിതൃസന്നിധിയിലേക്ക് പോകാനുള്ള സമയമെടുത്തപ്പോൾ ഈ രഹസ്യം തന്റെ ശിഷ്യഗണത്തിന് അവിടുന്ന് വെളിപ്പെടുത്തി. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യോഹന്നാൻ 16:33. വീണ്ടും വിശുദ്ധ യോഹന്നാൻ തന്റെ വചനങ്ങളിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 1 Johannan 4:4. എന്നാൽ ലോകത്തെ കീഴടക്കി ജയിച്ചവന്റെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിലാണ് ലോകത്തിന്റെ മേലും നമ്മെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടന്റെ മേലുമുള്ള വിജയം നമുക്ക് ലഭിക്കുന്നത്. 1 Johannan 3:8 ഇപ്രകാരം പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവപുത്രനായ യേശു പ്രത്യക്ഷനായിരിക്കുന്നത്. എന്നാൽ നമുക്ക് സ്വന്തമായി അവൻ ദാനമായി നൽകിയിരിക്കുന്ന അവിടുത്തെ അധികാരമുള്ള നാമം നാം വിശ്വാസപൂർവം എടുത്തുപയോഗിക്കുമ്പോൾ മാത്രമാണ് ലോകത്തിന്റെ മേലും പിശാചിന്റെ മേലുമുള്ള വിജയം നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ നമ്മളിൽ മിക്കവരും ഇങ്ങനെയൊരു സംരക്ഷണ പ്രാർത്ഥന, ബന്ധന പ്രാർത്ഥന നടത്തുന്നതേയില്ല. മിക്കവർക്കും അതിന്റെ അനിവാര്യതയെക്കുറിച്ച് അറിയുക പോലുമില്ല. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഏറ്റവും ഒടുവിലത്തേതും എന്നാൽ ഏറ്റവും ശ്രദ്ധാർഹവുമായ യാചന ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതാണ്. തന്റെ പീഡാസഹനത്തിന് മുൻപ് ശിഷ്യന്മാർക്ക് വേണ്ടി യേശു പിതാവിന്റെ സന്നിധിയിൽ മാധ്യസ്ഥ്യം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: പിതാവേ, ഈ ലോകത്തിൽ നിന്നും അവരെ എടുക്കണമേ എന്നല്ല, ദുഷ്ടനിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ എന്നാണ് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്. യോഹന്നാൻ 17:15 എന്ന്. കാരണം ദുഷ്ടനിൽ നിന്നും പിശാചിൽ നിന്നും ഉള്ള സംരക്ഷണം തന്റെ ശിഷ്യന്മാർക്കും അവരുടെ വാക്കുകൾ മൂലം തന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന ദൈവമക്കൾക്കും എത്രമേൽ ആവശ്യമായിരുന്നു എന്ന് അവിടുന്ന് നന്നായി അറിഞ്ഞിരുന്നു. യേശു അറിഞ്ഞു, പക്ഷേ നാം അറിയുന്നില്ല. ഇതാണ് വലിയ പ്രശ്നം. യേശു അറിഞ്ഞ ആ സത്യം നമ്മളിൽ മിക്കവരും അറിയുന്നില്ല, അതിനായി പ്രാർത്ഥിക്കുന്നില്ല. നാം ഒരു പക്ഷേ വളരെയേറെ പ്രാർത്ഥിക്കുന്നവരും ഒറ്റ ദിവസം പോലും ദിവ്യബലി മുടക്കാത്തവരും അനേകം ജപമാലകൾ ചൊല്ലിക്കൂട്ടുന്നവരും വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും വലിയ ദൈവശുശ്രൂഷകരും ഒക്കെ ആയിരിക്കാം. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയത്തിന് സംരക്ഷണ പ്രാർത്ഥന എത്ര കണ്ട് അനിവാര്യമെന്ന് തിരിച്ചറിയാത്തവരും അങ്ങനെയൊരു പ്രാർത്ഥന കൂടെ കൂടെ നടത്താത്തവരും ഒക്കെ ആയിരിക്കാം. ഫലമോ, നമ്മുടെ അനുദിന ജീവിതവും ശുശ്രൂഷാ ജീവിതവും ദുഷ്ടന്റെ ആക്രമണങ്ങൾ നിമിത്തം വലയാൻ ഇടവരുന്നു. നന്മയോടെ ജീവിക്കുന്ന ദൈവമക്കളുടെ നേരെയുള്ള ദുഷ്ടന്റെ ഈ ആക്രമണം മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭം മുതലേ ഉണ്ട്. ഇപ്പോൾ സമീപകാലത്ത് അത് കൂടുതലാണെന്ന് മാത്രം. അനേകം വർഷങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങളുടെ വരികളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, സങ്കീർത്തനങ്ങൾ എഴുതിയവർ ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത്. എന്നാൽ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്ന ചില ദൈവ ശുശ്രൂഷകർ പോലും സംരക്ഷണ പ്രാർത്ഥനയുടെ അനിവാര്യതയും പ്രാധാന്യവും തിരിച്ചറിയുകയോ ആ വിധത്തിൽ കൂടെ കൂടെ പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കുവാൻ തങ്ങളുടെ കീഴിലുള്ളവരെ ഉദ്ബോധിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് അവർക്ക് പിശാചൊരുക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടേണ്ടതായി വരുന്നു. എൽറൂഹ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറായ ഫാദർ റാഫേൽ കോക്കാടൻ CMI ഇതേക്കുറിച്ച് വ്യക്തമായ പഠനം അവിടുത്തെ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവർക്കും ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്കും നൽകുന്നുണ്ട്. 31/8/2021 നടത്തിയ അത്ഭുതങ്ങളുടെ ജപമാല എന്ന ഓൺലൈൻ ശുശ്രൂഷയിൽ അദ്ദേഹം രണ്ടു കുടുംബങ്ങളുടെ അനുഭവം വിവരിക്കുന്നുണ്ട്. രണ്ടു കുടുംബങ്ങളും അതീവ ഭക്തർ, വിശുദ്ധ ജീവിതം നയിക്കുന്നവർ, ധാരാളം പ്രാർത്ഥിക്കുന്നവർ, ഒരിക്കലും ദിവ്യബലി മുടക്കാത്തവർ, ഉദാരമായി ദാനധർമ്മം ചെയ്യുന്നവർ, കൂടെ കൂടെ ധ്യാനങ്ങൾ കൂടുന്നവരും വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നവരും. പക്ഷേ കുടുംബത്തിൽ എന്നും കാരണമറിയാത്ത പ്രശ്നങ്ങളാണ്, ഒരിക്കലും സമാധാനമില്ലാത്ത അവസ്ഥ, കൂടെ കൂടെ രോഗങ്ങൾ, പരാജയങ്ങൾ. എല്ലാത്തരം പ്രാർത്ഥനകളും എല്ലാ ദിവസവും ചൊല്ലുന്ന ഈ രണ്ട് കുടുംബങ്ങൾ ഒരിക്കലും ചൊല്ലാത്ത ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അത് സംരക്ഷണ പ്രാർത്ഥനയാണ്. അച്ഛന് പരിശുദ്ധാത്മാവ് അത് സന്ദേശമായി വെളിപ്പെടുത്തി. അച്ഛൻ ആ കുടുംബങ്ങളോട് ആ പ്രാർത്ഥന കൂടെ കൂടെ ചൊല്ലി കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സംരക്ഷണം യാചിക്കുവാൻ ആവശ്യപ്പെട്ടു. അവർ അതനുസരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കുടുംബത്തിൽ മല പോലെ ഉയർന്നു നിന്ന പ്രശ്നങ്ങൾ പുഴുപോലെ ഒഴുകിപ്പോയി. രണ്ടു കുടുംബങ്ങളും സമാധാനത്തിന്റെ തീരത്തേക്ക് നടന്നെടുക്കുവാൻ ഇടയായി. പ്രസ്തുത അത്ഭുതങ്ങളുടെ ജപമാല എൽറുഹ റിട്രീറ്റ് യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഈ വിധത്തിലുള്ള പലതരം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി വഴിമുട്ടി നിൽക്കുകയാണോ നിങ്ങളുടെ കുടുംബജീവിതവും ശുശ്രൂഷാ ജീവിതവും? ലോകത്തെ ജയിച്ച, ദുഷ്ടനെ പരാജയപ്പെടുത്തിയ യേശുവിന്റെ നാമത്തിലുള്ള വിജയം നമ്മെ തകർക്കുന്ന നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ മേൽ നാം അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് മുൻപറഞ്ഞ ആ കുടുംബങ്ങളെപ്പോലെ സ്വസ്ഥമായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയും. അതിനുവേണ്ട ഉൾക്കാഴ്ചയും സന്നദ്ധതയും പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് നൽകട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതുകൂടാതെ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനോടുള്ള ജപം, വിശ്വാസ പ്രമാണം, എത്രയും ദയയുള്ള മാതാവേ എന്ന പ്രാർത്ഥന എന്നിവ പലവട്ടം ആവർത്തിച്ചു ചൊല്ലുന്നതും വെഞ്ചരിച്ച ഉപ്പ്, ഹന്നാൻ വെള്ളം എന്നിവ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഉപയോഗിക്കുന്നതും ദുഷ്ടശക്തികളുടെ മേൽ വലിയ സംരക്ഷണം ലഭിക്കുന്നതിന് നമ്മെ സഹായിക്കും. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയാ.